പീലാത്തോസ് വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനെ വിളിച്ച് അവനോട് ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? യേശു പ്രതിവചിച്ചു, നീ ഇത് സ്വയമേവേ പറയുന്നതോ അതോ മറ്റുള്ളവർ എന്നെപ്പറ്റി നിന്നോട് പറഞ്ഞതോ? പീലാത്തോസ് പറഞ്ഞു, ഞാൻ യഹൂദനല്ലോ, നിന്റെ ജനങ്ങളും പുരോഹിത പ്രമുഖന്മാരുമാണ് നിന്നെ എനിക്ക് ഏൽപ്പിച്ചു തന്നത്. നീ എന്താണ് ചെയ്തത്? യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. പീലാത്തോസ് ചോദിച്ചു, അപ്പോൾ നീ രാജാവാണ് അല്ലേ? യേശു പ്രതിവചിച്ചു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്. ഇതിനുവേണ്ടിയാണ് ഞാൻ ജനിച്ചത്. ഇതിനുവേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, രക്ഷാചരിത്രത്തിലൂടെയുള്ള പ്രയാണത്തിൽ നമ്മൾ പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ വന്നു നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ പലസ്തീനായുടെ പ്രത്യേക അവസ്ഥ എന്തായിരുന്നു എന്നതാണ്. യേശുവിൻ്റെ കാലത്തെ പലസ്തീന, യഹൂദർക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ, അബ്രാഹത്ത് നൽകിയ വാഗ്ദാനം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തി നിൽക്കുമ്പോൾ, ആ പൂർത്തീകരണം സ്വീകരിക്കാനായി ഉള്ള ദൈവം തിരഞ്ഞെടുത്ത് ഒരുക്കിയ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു, ഈ ലോകത്തിൻ്റെ തന്നെ അവസ്ഥ എന്തായിരുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ രാഷ്ട്രീയമായ ചരിത്രപരമായ അവസ്ഥയാണ്. എ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഓഫ് പാലസ്റ്റൈൻ ഇൻ ദ ടൈം ഓഫ് ജീസസ് എന്ന് പറയാം. യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ രാഷ്ട്രീയമായ അവസ്ഥാവിശേഷം. ഞാനിവിടെ എടുത്തു വായിച്ച ഒരു പ്രത്യേക സുവിശേഷ ഭാഗം നൽകുന്ന ശ്രദ്ധേയമായ ഉൾക്കാഴ്ച ഇതാണ്. യേശു റോമൻ അധികാരിയായ പീലാത്തോസിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെട്ടു. ആ വിചാരണ പ്രത്യേകമായും ഒരു കാര്യത്തെ സംബന്ധിച്ചായിരുന്നു. പീലാത്തോസിൻ്റെ ചോദ്യം വളരെ കൃത്യമാണ്, നീ യഹൂദരുടെ രാജാവാണോ? യേശു അതിന് അതെ എന്ന് ഉത്തരം പറയുകയും ചെയ്തു. എന്നാലും ഒരു വിശദീകരണം കൂടി കൊടുത്തു, നീ തന്നെ പറയുന്നു ഞാൻ രാജാവാണെന്ന്, പക്ഷേ എൻ്റെ രാജ്യം ഐഹികമല്ല. ഐഹികമല്ലാത്തൊരു രാജ്യത്തെക്കുറിച്ച് പീലാത്തോസിന് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. പീലാത്തോസ് റോമൻ രാജാധികാരത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് പലസ്തീനായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആണ് നമ്മൾ തുടങ്ങുക. യേശു ദൈവത്തിൻ്റെ പുത്രൻ, മനുഷ്യനായ ഈ ഭൂമിയിലേക്ക് അവതരിച്ച യേശു തൻ്റെ അവസാന ദിവസം ഒരു റോമൻ റോമൻ ഭരണാധികാരിയുടെ മുമ്പിൽ വിചാരണയ്ക്ക് നിൽക്കുകയും ആ റോമൻ ഭരണാധികാരി അവനെ മരണത്തിന് വിധിക്കുകയും ചെയ്തു. യേശുവിനെക്കുറിച്ച് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യം, അവൻ റോമൻ ഭരണാധികാരത്തിന് കീഴിൽ വിചാരണ ചെയ്യപ്പെട്ട് വധശിക്ഷ വിധിക്കപ്പെട്ടൊരു വ്യക്തിയാണ്. യേശുവും കുരിശും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. കുരിശില്ലാതെ യേശുവിനെ കുറിച്ച് പറയാനാവില്ല. യേശുവിനെ കുറിച്ച് നിസ്സംശയം പറയാവുന്ന ഏറ്റവും വ്യക്തമായൊരു കാര്യം, അത് വിശ്വാസമുള്ളവനും ഇല്ലാത്തവനും ഏത് വ്യക്തിക്കും പറയാവുന്ന ഒരു കാര്യം, കുരിശു തറച്ച് കൊല്ലപ്പെട്ട വ്യക്തിയാണ് യേശു എന്നതാണ്. എന്തുകൊണ്ട് ഈ കുരിശു മരണം? രക്ഷകനായി ഭൂമിയിലേക്ക് വന്നവനെ എന്തുകൊണ്ട് റോമൻ ഭരണാധികാരികൾ കുരിശു തറച്ച് കൊന്നു എന്ന ചോദ്യം തീർച്ചയായിട്ടും ശ്രദ്ധേയമാകും, അർത്ഥവത്വമാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കണം, എന്തുകൊണ്ട് യേശു ക്രൂശിതനായി. അപ്പോഴ് എന്തായിരുന്നു ഈ പലസ്തീനയുടെ അവസ്ഥ? ആദ്യമേ നമ്മൾ പറയുക, പലസ്തീന ഒരു റോമൻ കോളണിയായിരുന്നു. BC 63 മുതൽ പലസ്തീനയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്ന റോമക്കാരുടെ ഭരണത്തിന് കീഴിലാണ് ഇസ്രായേൽ കഴിഞ്ഞിരുന്നത്. 63 പോംബെ എന്ന റോമൻ സൈന്യാധിപൻ പലസ്തീന കീഴടക്കിയെങ്കിലും പലസ്തീനയിലെ ഭരണം യഹൂദരെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു. BC 40 ഹെറോദേസ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. പലസ്തീനയുടെ രാജാവായിട്ട് റോമിൽ റോമൻ സെനറ്റിൻ്റെ അംഗീകാരത്തോടുകൂടി പലസ്തീനയിലും അടങ്ങിയെത്തി അദ്ദേഹം ഗലീലയിൽ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കുന്നത് 37. 40 രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടെങ്കിലും യഥാർത്ഥത്തിൽ രാജാവായി മാറുന്നത് BC 37. പിന്നെ അങ്ങോട്ട് BC 4 വരെ ഹെറോദേസ് മഹാരാജാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു പലസ്തീനയിൽ ഭരിച്ചിരുന്നത്. റോമൻ അധികാരത്തിൻ്റെ അംഗീകാരത്തോടും പിന്തുണയോടും കൂടിയാണ് ഹെറോദേസ് ഭരിച്ചിരുന്നത്. എന്നാലും റോം അധികമൊന്നും പലസ്തീനയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നില്ല. പലസ്തീനയിൽ ഹെറോദേസ് രാജാവായി വാണു. പക്ഷേ ഈ പലസ്തീനയിലേക്ക് രാജാവായി വാഴുന്ന ഹെറോദേസ് റോമൻ ആധിപത്യത്തിന് കീഴിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഈ റോമൻ ആധിപത്യത്തിൻ്റെ ചില സവിശേഷതകളുകൂടി നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. BC 44 റോമിൽ സെനറ്റ് സമ്മേളനത്തിൽ വെച്ച് ജൂലിയസ് സീസർ വധിക്കപ്പെട്ടു. ജൂലിയസ് സീസറിൻ്റെ മരണത്തിന് ശേഷം റോമിൽ ആഭ്യന്തര കലാപം പൊട്ടി പുറപ്പെട്ടു. ബ്രൂട്ടസും കാഷ്യസും ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗം, മാർക്ക് ആന്റണിയും ഒക്ടേവിയനും ഉൾക്കൊള്ളുന്ന മറ്റൊരു വിഭാഗം റോമിൽ, റോമാ പട്ടണത്തിൽ മാത്രമല്ല റോമാ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ആഭ്യന്തര കലാപം ശക്തമായിരുന്നു. വർഷങ്ങൾ ദീർഘിച്ച ആഭ്യന്തര കലാപത്തിന് അറുതി വരുത്തിയത് ഒക്ടേവിയനാണ്. ഒക്ടേവിയൻ പിന്നീട് അഗസ്റ്റസ് എന്ന പേരിൽ അറിയപ്പെട്ടു. BC 63 ജനിച്ച് AD 14 അഗസ്റ്റസ് സീസർ മരിക്കുന്നത്. ഒക്ടേവിയൻ അഥവാ അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലത്ത് പാക്സ് റൊമാന എന്നറിയപ്പെടുന്ന റോമൻ സമാധാനം അന്നത്തെ പാശ്ചാത്യ ദേശത്ത് മുഴുവനും വ്യാപിച്ചിരുന്നു. വളരെ അധികം നന്മ ചെയ്ത ഒരു ഭരണമായിരുന്നു അഗസ്റ്റസ് സീസറിൻ്റേത്. അഗസ്റ്റസ് സീസറിൻ്റെ ഭരണവുമായി ബന്ധപ്പെടുത്തിയാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പോലും സുവിശേഷന്മാർ പറയുന്നതെന്ന് ഓർക്കണം. അഗസ്റ്റസ് സീസറിൻ്റെ കൽപ്പനയനുസരിച്ചാണ് പലസ്തീന ഒരു കാനേഷുമാരി കണക്കെടുക്കൽ നടക്കുകയും ആ കാനേഷുമാരി കണക്കിൽ പങ്കെടുക്കാനായി യേശുവിൻ്റെ മാതാപിതാക്കൾ യൂദയായിലെ ബത്ലഹേമിലേക്ക് യാത്രയാവുകയും ചെയ്തത്. അഗസ്റ്റസ് സീസറിൻ്റെ ഭരണകാലം സമാധാനത്തിൻ്റെ കാലമായിരുന്നു റോമാ സാമ്രാജ്യത്തെ സംബന്ധിച്ചോളം. യൂഫ്രട്ടീസ് നദി മുതൽ അങ്ങ് പടിഞ്ഞാറ് അറ്റ്ലാന്റിക് സമുദ്രം വരെ, വടക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ ഇംഗ്ലണ്ട് മുതൽ തെക്ക് ഈജിപ്ത് വരെയുള്ള മധ്യധരണാഴിക്ക് ചുറ്റുമുള്ള വലിയ ഭൂവിഭാഗങ്ങളെ ഒരുമിച്ച് ചേർത്തത് ഈ അഗസ്റ്റസ് സീസറിൻ്റെ കാലത്താണ്. ഈ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയ രാജപാതകളുണ്ടായിരുന്നു. റോമിൽ നിന്ന് പുറപ്പെടുന്ന, റോമിലേക്ക് തിരിച്ചെത്തുന്ന എല്ലാ രാജപാതകളും അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പോകുന്നുണ്ട്, കിഴക്ക് യൂഫ്രട്ടീസിലേക്ക് വരുന്നുണ്ട്, വടക്ക് ഇംഗ്ലണ്ടിലേക്ക്. ഇങ്ങനെ വലിയ രാജപാതകൾ കൊണ്ട് പരസ്പരം ബന്ധിപ്പിച്ചിരുന്നു ഈ സാമ്രാജ്യത്തെ മുഴുവനും. അലക്സാണ്ടറിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഗ്രീക്ക് സംസാര ഭാഷയായി. ആ സംസാര ഭാഷ തന്നെയാണ് റോമക്കാരും, അവരുടെ സ്വന്തം ഭാഷ ലത്തീനായിരുന്നെങ്കിലും ഈ ഗ്രീക്ക് സംസാര ഭാഷയാണ് അവരും സ്വീകരിച്ചത്. ദേശത്ത് അഥവാ സാമ്രാജ്യത്തിൽ മുഴുവൻ സമാധാനം നിലനിർത്താൻ വേണ്ടി റോമിൻ്റെ സൈന്യങ്ങളുണ്ടായിരുന്നു. പ്രവിശ്യകളായി തിരഞ്ഞ് വിഭജിച്ച് ഈ സാമ്രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയിരുന്നത് ഈ സൈന്യമാണ്. ബാഹ്യ ശത്രുക്കളിൽ നിന്നും ആഭ്യന്തര കലാപങ്ങളിൽ നിന്നും സമാധാനം നിലനിർത്താൻ വേണ്ടി റോമൻ സൈന്യം ലീജിയൻ എന്നറിയപ്പെടുന്നത്, ഏതാണ്ട് 15,000 സൈനികർ ഉൾക്കൊള്ളുന്ന ലീജിയൻ, റോമിൻ്റെ ഭരണത്തിൻ്റെ സുവർണകാലമായപ്പോഴേ ഏതാണ്ട് 120 ലീജിയൻസ് ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ സൈന്യത്തിൻ്റെ സാന്നിധ്യം, ദീർഘം വലിയ രാജപാതകൾ, ആ രാജപാതകളിലൂടെ യാത്ര ചെയ്യാനുള്ള സുരക്ഷിതത്വം, അതുപോലെ തന്നെ നാവികസേനയുടെ സാന്നിധ്യം അതിഥിരണയാഴിയിൽ. യാത്ര സുരക്ഷിതമായി യാത്ര വേഗം നടത്താൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഈ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു തപാൽ ശൃംഖലയുണ്ടായിരുന്നു. റോമിൽ നിന്നൊരു കത്തയക്കുകയാണെന്നുണ്ടെങ്കിൽ 15 ദിവസം ആകുമ്പോഴേക്കും ജെറൂസലത്ത് എത്തുമായിരുന്നു. അത്രമാത്രം കാര്യക്ഷമമായ ഒരു തപാൽ സംവിധാനവും റോമക്കാരുടെ കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ദേശത്തെ ലോകത്തെ മുഴുവനും ഒറ്റ ഭാഷയിൽ ഒരു ഭരണത്തിന് കീഴിൽ ഒന്നിപ്പിച്ച റോമ ഭരണം, ആ റോമക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു പലസ്തീനായും അന്നുണ്ടായിരുന്നത്. ആ റോമൻ ഭരണത്തിൻ്റെ ആനുകൂല്യം പറ്റിക്കൊണ്ടാണ് ഹെറോദേസ് പലസ്തീനായി ഭരിച്ചത്. ഇത്രയും മനോഹരമായ റോമിൻ്റെ സമാധാന സംവിധാനം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വാസ്തവത്തിൽ സുവിശേഷം യേശുവിൻ്റെ മരണത്തിന് ശേഷം ഏതാണ്ട് 20 വർഷത്തിനകം അന്നറിയപ്പെട്ടിരുന്ന ലോകത്ത് മുഴുവനും സുവിശേഷം എത്താൻ സാധിച്ചതും ഈ റോമ ഭരണ സംവിധാനത്തിൻ്റെ ഒരു ഗുണമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. എന്നാലും പലസ്തീനായെ സംബന്ധിച്ചോളം റോമിൻ്റെ ഭരണം അത്ര സ്വീകാര്യമായിരുന്നില്ല. നികുതി പിരിക്കലായിരുന്നു പ്രധാനമായും അവരുടെ ലക്ഷ്യം. സമാധാനം നിലനിർത്തുന്നത് ആധിപത്യം സ്ഥാപിക്കുന്നതിനും നികുതി കാര്യക്ഷമമായി പിരിക്കുന്നതിനും വേണ്ടിയായിരുന്നു. ഇതിനോടുള്ള എതിർപ്പുമുണ്ടായിരുന്നു യഹൂദരുടെ ഭാഗത്തു നിന്ന്. ആകട്ടെ, ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാം. BC 4 ഹെറോദേസ് മരിച്ചു. അതിനു മുമ്പേ യേശുവിൻ്റെ ജനനം സംഭവിച്ചു. BC 6 or 4 ആ ഒരു കാലഘട്ടത്തിലാണ് യേശു ജനിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കുന്നു. കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ് അറിയില്ല. December 25 എന്നുള്ളത് പിന്നീട് ഒരു കണക്കുകൂട്ടലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. സുവിശേഷന്മാരാരും കൃത്യമായിട്ട് ഡേറ്റ് പറയുന്നില്ല. അഗസ്റ്റ് സീസറിൻ്റെ ഭരണകാലത്താണ് യേശു ജനിച്ചതെന്നും പോൺസിയോസ് പിലാത്തോസ് പലസ്തീനായിൽ ഗവർണറായിരുന്നപ്പോഴാണ് യേശു മരിച്ചതെന്നും സുവിശേഷന്മാർ രേഖപ്പെടുത്തുന്നത് ഒഴിച്ചാൽ. ഹെറോദേസ് ശക്തനായ കുശാഗ്രബുദ്ധിയായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് താങ്ങാനാവാത്ത ഭാരമായിത്തീരുകയും ചെയ്തു. നഗരങ്ങൾ പുതുതായി നിർമ്മിക്കുക, കോട്ടകൾ പണിയുക, രാജകൊട്ടാരങ്ങൾ പണിയുക, ഇതൊക്കെ ഹെറോദേസിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകളാണ്. അദ്ദേഹം പണിത പല കോട്ടകളുടെയും അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അദ്ദേഹമാണ് ജെറൂസലം ദേവാലയം പുതുക്കി പണിത്. BC 20 ആരംഭിച്ച ദേവാലയത്തിൻ്റെ നിർമ്മാണം ഹെറോദേസ് മരിക്കുമ്പോഴും പൂർത്തിയായിരുന്നില്ല. ഹെറോദേസ് പണിയിച്ച ദേവാലയത്തിൻ്റെ അടിത്തറയാണ് ഇന്ന് വെയിലിംഗ് വോൾ അഥവാ കണ്ണീരിൻ്റെ മതിൽ എന്നറിയപ്പെടുന്ന ജെറൂസലത്തെ പഴയ ദേവാലയത്തിൻ്റെ ഭിത്തിയായിട്ട് അവശേഷിക്കുന്നത്. ഹെറോദേസിൻ്റെ മരണത്തിന് ശേഷം അർക്കലാവോസ് ഭരണമേറ്റു യൂദയായിൽ, യൂദയ, സമറിയ, ഇതുമയ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ. പക്ഷേ അർക്കലാവോസിൻ്റെ ഭരണത്തിൽ അതൃപ്തരായ ജനങ്ങൾ അർക്കലാവോസിനെതിരെ പരാതി പറയുകയും റോമൻ സെനറ്റ് അദ്ദേഹത്തെ നാടുകടത്തുകയും ചെയ്തു. വടക്ക് ഗലീലയിൽ ഹെറോദേസ് മഹാരാജാവിൻ്റെ മകനായ അന്തിപ്പാസാണ് ഭരിച്ചിരുന്നത്. ഹെറോദേസ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. സ്നാവകനെ ശിരച്ഛേദം ചെയ്യുകയും യേശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുകയും യേശു കുറുക്കനെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തത് ഈ ഹെറോദേസ് അന്തിപ്പാസിനാണ്. ഹെറോദേസ് അന്തിപ്പാസിൻ്റെ മറ്റൊരു സഹോദരൻ ഹെറോദേസ് മഹാരാജാവിൻ്റെ മകൻ ഫിലിപ്പായിരുന്നു വടക്ക് ഭരണം നടത്തിയിരുന്നത്. ഇങ്ങനെ യേശുവിൻ്റെ പരസ്യജീവിതകാലത്ത് റോമിൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള പലസ്തീനായിൽ രാജാക്കന്മാർ ഭരിച്ചിരുന്നു. പക്ഷേ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു റോമിനോടുള്ള ജനങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രതികരണം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. പലസ്തീനായിൽ മതപരമായ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. യഹൂദരുടെ മതപരമായ കർമ്മങ്ങളിൽ റോമക്കാർ ഇടപെടാറുണ്ടായിരുന്നില്ല. പക്ഷേ പ്രധാന ആചാര്യനെ നിയോഗിച്ചിരുന്നത് റോമക്കാരാണ്. ഇപ്പോൾ പ്രധാന ആചാര്യൻ അഥവാ ഹൈ പ്രീസ്റ്റ് എന്നറിയപ്പെടുന്ന പ്രധാന പുരോഹിതനെ നിശ്ചയിക്കുന്ന റോമാണെങ്കിൽ റോമിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർ മാത്രമേ പ്രധാന പുരോഹിതന്മാരാകുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ പ്രധാന പുരോഹിതനും അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്ന സദുക്കായ സമൂഹം മുഴുവനും റോമക്കാരോട് പൊതുവെ വിശ്വസ്തത പുലർത്തുകയും വിധേയത്വം പാലിക്കുകയും ചെയ്തിരുന്നവരാണ്. റോമിൻ്റെ ഭരണത്തെ അത്ര തന്നെ സ്വീകരിക്കാതിരുന്നവരാണ് സാധാരണ ജനം. അവരെ സംബന്ധിച്ചോളം റോമക്കാരുടെ സാന്നിധ്യം തന്നെ നിഷിദ്ധമായിരുന്നു. കാരണം റോമിൻ്റെ സാന്നിധ്യവും റോമിൻ്റെ സൈന്യവും റോമിൻ്റെ കൊടിക്കൂറുകളുമൊക്കെ വിദേശ മേൽക്കോയ്മയുടെ വിദേശാധിപത്യത്തിൻ്റെ ദൃശ്യമായ അടയാളങ്ങളായിരുന്നു. സ്വാതന്ത്ര്യപ്രേമികളായ യഹൂദരെ സംബന്ധിച്ചോളം റോമിൻ്റെ സാന്നിധ്യം തന്നെ അവർക്ക് നിഷിദ്ധം, എപ്പോഴും അരോചകമായിരുന്നു. തന്നെയുമല്ല, കഠിനമായ നികുതി പിരിവിലൂടെ പീഡിപ്പിക്കപ്പെട്ട ക്ലേശത്തിനിരയായവർ ഈ റോമക്കാരെ വെറുത്തിരുന്നു. പക്ഷേ എതിർത്തൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. തീവ്രവാദികൾ എന്നറിയപ്പെടുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനം, ഗലീലയിൽ AD 6 ആരംഭിച്ച വിപ്ലവ പ്രസ്ഥാനം, സെലറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ അവരെക്കുറിച്ച് പറയുക. തീവ്രവാദിയായ ഷിമയോൻ എന്ന് സുവിശേഷങ്ങൾ പറയുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഒരാളെയാണ്. ആയുധമെടുത്ത് യുദ്ധം ചെയ്ത് റോമക്കാരെ പരസ്യനായും തുരത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. ചെറുപ്പക്കാരിൽ വളരെ ആവേശം ജനിപ്പിക്കുന്ന ഒരു ആശയമായിരുന്നു ഇത്. റോമിനോടുള്ള വിധേയത്വമല്ല, എതിർപ്പാണ് പ്രകടമാക്കിയിരുന്നത്. യുദ്ധം ചെയ്ത് റോമക്കാരെ പുറത്താക്കാവുന്ന ഒരു വിചാരിക്കുകയും ചെയ്തിരുന്നു. ഇതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് അധിക പങ്കും ഗലീലയിലായിരുന്നു. യുവാവായ യേശു വളർന്നു വന്നതും യേശുവിൻ്റെ പ്രസംഗങ്ങൾ അധികം വന്നത് ഈ ഗലീലയിലാണ്. അവിടെ തീവ്രവാദികളുടെ ഒരു കേന്ദ്രമായിരുന്നു എന്ന് നമുക്കറിയാം. യേശു ഈ തീവ്രവാദികളോട് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്, അഥവാ ഈ റോമിനോടുള്ള പൊതുവെയുള്ള നിലപാട് എന്തായിരുന്നു യേശുവിൻ്റേത്? അത് പറയുന്നതിന് മുമ്പ് തീവ്രവാദികളെക്കുറിച്ച് ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ തീവ്രവാദികളുടെ പ്രേരണയ്ക്ക് വഴങ്ങിയാണ് അവസാനം യഹൂദ ജനത ഒന്നടങ്കം റോമിനെതിരെ യുദ്ധത്തിന് മുതിർന്നത്. AD 64 ആരംഭിച്ച ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അവസാനം 66 പൂർണ്ണമായും തോന്നും. പലസ്തീന മുഴുവനും റോമക്കാരിൽ നിന്ന് മോചിപ്പിച്ചുവെന്ന് വിചാരിച്ചു 66. പക്ഷേ 66 ആരംഭിച്ച റോമിൻ്റെ തിരിച്ചാക്രമണം AD 70 വലിയ നാശത്തിന് കാരണമായി തീർന്നു. ജെറൂസലത്തിൻ്റെ പരിപൂർണമായ നാശത്തിന്, ദേവാലയം അഗ്നിക്കിരയാവുന്നതിനും യഹൂദരെ നാടുകടത്തപ്പെടുന്നതിനും ഒക്കെ കാരണമായി തീർന്നത് ഈ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ പോക്കാണ്. AD 70 ജെറൂസലം നശിപ്പിക്കപ്പെട്ടു. 132 വീണ്ടും ഒരു വിപ്ലവം ഉണ്ടായി. അത് 135 പരിപൂർണമായും അടിച്ച് തകർക്കുന്നതോടുകൂടി വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം അവസാനിക്കുകയായി. ഇങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വിവിധങ്ങളായ പ്രതികരണങ്ങളുണ്ടായിരുന്നു. റോമാ സാമ്രാജ്യത്തോട് കൂറ് പുലർത്തുകയും അവരോട് സഹകരിക്കുകയും ചെയ്തൊരു വിഭാഗമാണ് നമ്മൾ ചുങ്കക്കാരെന്നറിയപ്പെടുന്നത്. നികുതി പിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നികുതി പിരിക്കാനായിട്ട് ഉള്ള അവകാശം മൊത്തമായി വാങ്ങിയ ബിസിനസ്സുകാരോ ഒക്കെയാണ് നമ്മൾ ചുങ്കക്കാരെന്ന പേരിൽ അറിയപ്പെടുന്നത്. പല രീതിയിലുള്ള ചുങ്കക്കാരുണ്ടായ ചുങ്കക്കാർ പ്രധാനിയായ സക്കൈവൂസും ചുങ്കം പിരിക്കാനായിട്ട് ചുങ്കസ്ഥലത്ത് ഇരുന്ന മത്തായും ഒക്കെ ഈ കൂട്ടത്തിൽപ്പെടും. പലതരത്തിലുള്ള നികുതികളുണ്ടായിരുന്നു. മൊത്തമായിട്ട് റോമിലേക്ക് കൊടുക്കേണ്ട ഭൂനികുതിയുണ്ട്, തൊഴിൽ നികുതിയുണ്ട്, വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകുമ്പോഴുള്ള ചുങ്കമുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള നികുതികളെല്ലാം കൂടി ദേശീയ വരുമാനത്തിൻ്റെ ഏതാണ്ട് 20% റോമക്കാർക്ക് നികുതിയായി പോയിരുന്നു എന്നാണ് പൊതുവെ കണക്ക് കൂട്ടുക. എന്തായിരുന്നു യേശുവിൻ്റെ നിലപാട് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ? നമ്മൾ കണ്ടു തുടക്കത്തിൽ യേശു റോമൻ അധികാരിയാൽ കൊല്ലപ്പെട്ടവനാണ്. കുരിശുമരണം റോമക്കാർ വിധിച്ചിരുന്ന ശിക്ഷാവിധിയാണ്. യഹൂദനാണ് യേശുവിനെ കൊല്ലുന്നതെങ്കിൽ കല്ലെറിഞ്ഞായിരിക്കും കൊല്ലുക. ഇവിടെ യേശുവിനെ വധിച്ചത് കുരിശി തറച്ചാണ്. ഒരു വിചാരണയ്ക്ക് ശേഷമായിരുന്നു. വിചാരണയിൽ കൊണ്ടുവന്ന യേശുവിനെതിരെ കൊണ്ടുവന്ന വലിയ ആരോപണം അവൻ യഹൂദ രാജാവാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു, നികുതി കൊടുക്കുന്നു, വിസമ്മതിക്കുന്നു, സീസറിനെതിരെ കലാപത്തിന് വഴിമരുന്നിടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് സുവിശേഷങ്ങൾ തന്നെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇരുവശത്തും രണ്ട് കള്ളന്മാരെന്ന് പറയുന്ന കലാപകാരികളെയും കുരിശിൽ തറച്ചിരുന്നു. അപ്പോൾ നടുവിൽ നിൽക്കുന്നവൻ ഏറ്റവും വലിയ കലാപകാരിയാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലാണ് റോമാ സാമ്രാജ്യം യേശുവിനെ കണ്ടത്, യേശുവിനെ കുരിശിൽ തറച്ചത്. എന്തായിരുന്നു ഇതിന് കാരണം? എന്തായിരുന്നു യേശുവിൻ്റെ നിലപാട്? രാഷ്ട്രീയ അധികാരത്തോടുള്ള യേശുവിൻ്റെ നിലപാട് എന്താണ്? ആദ്യമേ നമ്മൾ പറയുക, യേശു ഒരു അധികാരിയെയും തള്ളിപ്പറയുന്നില്ല. റോമക്കാർക്ക് വിരോധമായിരുന്നില്ല യേശു. റോമക്കാരെ യേശു അംഗീകരിച്ചിട്ടുണ്ട്. റോമക്കാർക്ക് വേണ്ടി യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ശതാധിപൻ്റെ വിശ്വാസത്തെ മറ്റെല്ലാവരുടേതിനേക്കാളും വലുതായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശതാധിപൻ വീട്ടിൽ പോകാൻ യേശു സന്നദ്ധനായിരുന്നു. റോമിനോട് കൂറു പുലർത്തുന്ന ചുങ്കക്കാരൻ്റെ വീട്ടിൽ യേശു പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ആ ചുങ്കക്കാരിലൊരുവനെ യേശു തൻ്റെ അപ്പസ്തോലന്മാരൊരുവനായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തീവ്രവാദിയിൽ നിന്നും മിനിമം ഒരാളെങ്കിലും യേശുവിൻ്റെ കൂടെ അപ്പസ്തോലുണ്ടായിരുന്നു. തീവ്രവാദിയായ ശിമയോൻ, മറ്റു പലരും തീവ്രവാദികളായിരുന്നു എന്ന് ഊഹിക്കാൻ മതിയായ കാരണവുമുണ്ട്. അപ്പോഴേ യേശുവിൻ്റെ മനോഭാവം എല്ലാവരെയും സ്വീകരിക്കുന്നതാണ്, ആരെയും തള്ളിപ്പറയുന്നതല്ല. ഒരു വർഗ സമരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർഗ വിദ്വേഷത്തിൻ്റെ ഭാഷയായിരുന്നില്ല യേശുവിൻ്റേത്, ശൈലിയായിരുന്നില്ല അവിടുത്തെ ജീവിതവും. അതേസമയം നിരുപാധികമായ ഒരു അനുസരണം യേശു നൽകിയിരുന്നില്ല എന്ന് നമുക്കറിയാം. അന്തിപ്പാസ് യേശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു, നാട് വിട്ടു പോകണമെന്ന് പറയുമ്പോൾ യേശു പറയുന്നത് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുക, ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, മൂന്നാം ദിവസം എൻ്റെ ജീവിതം പൂർത്തിയാകും, അതുവരെ ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ തൻ്റെ ജീവിതം തൻ്റെ പ്രവർത്തനം എപ്രകാരമാകണം എന്ന് നിശ്ചയിക്കാൻ യേശു ഒരു രാഷ്ട്രീയ അധികാരിക്കും അനുവാദം കൊടുത്തില്ല. സീസറിന് നികുതി കൊടുക്കണമോ എന്നുള്ള ചോദ്യവുമായി യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വന്ന എതിരാളികളോട് യേശു പറയും, നിങ്ങൾ നികുതി കൊടുക്കുന്ന നാണയം എന്നെ കാണിക്കുവിൻ. ആ നാണയം കാണിക്കുമ്പോൾ ദേനാറ ഇതിലുള്ള ലിഖിതവും രൂപവും ആരുടേതാണ്? അത് സീസറിൻ്റെതാണെന്ന് പറയുമ്പോൾ യേശു പറയും സീസറിൻ്റെ നിങ്ങൾ സീസറിന് കൊടുക്കുക. പക്ഷേ അവിടെ തീർന്നില്ല യേശുവിൻ്റെ നിലപാട്. ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കണം. അപ്പോൾ സീസറിനെയും ദൈവത്തെയും രണ്ട് തട്ടുകൾ നിർത്തി ഒരു ഭാഗം സീസറിനും ഒരു ഭാഗം ദൈവത്തിനും കൊടുക്കുക എന്നാണോ പറയുക, അതോ വ്യത്യസ്തമാണോ? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് മാത്രമേ സീസറിനെയും രാഷ്ട്രീയ അധികാരിയെയും യേശു കാണുകയുള്ളൂ. പരസ്പര വിരുദ്ധങ്ങളായി നിൽക്കുന്ന രണ്ട് ശക്തികളായിട്ടല്ല സീസറിനെയും ദൈവത്തെയും രാഷ്ട്രത്തെയും മതത്തെയും യേശു കാണുക. സർവത്തിൻ്റെയും അധിപനായി യേശു ദൈവത്തെയാണ് കാണുക. ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായി രാഷ്ട്രീയ അധികാരികൾക്കും സ്ഥാനമുണ്ട്. അതല്ലാതെ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു രാഷ്ട്രീയ അധികാരിക്ക് വഴങ്ങാനായിട്ട് യേശു തയ്യാറാവുകയുമില്ല. യേശുവിനോട് പിലാത്തസ് ചോദിക്കും, നിന്നെ കൊല്ലാനും വെറുതെ വിടാനും എനിക്ക് അധികാരമുണ്ട് എന്ന് നിനക്കറിയില്ലേ? അത് യേശു കൊടുക്കുന്ന മറുപടി ഇതാണ്, ഉന്നതത്തിൽ നൽകപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ മേൽ നിനക്കൊരു അധികാരം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോഴും നിരുപാധികമായി രാഷ്ട്രീയ അധികാരി അംഗീകരിക്കുന്നതായിരുന്നില്ല യേശുവിൻ്റെ നിലപാട്. തീർന്നില്ല. യേശു പ്രഘോഷിച്ചത് ദൈവരാജ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൽ എല്ലാവർക്കും സ്വീകരിക്കേണ്ടതായ മൂല്യത്തെക്കുറിച്ചും പറയും. ദൈവരാജ്യത്തിൻ്റെ മൂല്യം സമത്വത്തിൻ്റേതും സാഹോദര്യത്തിൻ്റേതുമാണ്. എല്ലാ മനുഷ്യരും തുല്യരാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളെന്നെങ്കിൽ അവകാശികളാണെന്ന് പറയുന്ന പോലെ മക്കൾ തുല്യ അവകാശമുള്ളവരാണ്. അവിടെ ഒരാൾ മറ്റൊരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയില്ല. അടക്കി ഭരിക്കുന്ന മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അധികാരത്തെ യേശു പൈശാചികമായിട്ടാണ് കാണുക. യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ പൈശാചികമായ പ്രലോഭനം കടന്നു വന്നു. നീ എന്നെ കുമ്പിട്ട് ആരാധിക്കുമെങ്കിൽ ഇതെല്ലാം നിൻ്റെതാകും. ലോകത്തിൻ്റെ സർവ്വമഹത്വവും കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പറയുക, ഒരു രാജകീയ അധികാരമാണ് പ്രപഞ്ചത്തിന് ലോകത്തിൻ്റെ മേലുള്ള രാജകീയ അധികാരം. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന അധികാരത്തെ യേശു ഒരു പൈശാചികമായിട്ടാണ് കണ്ടത്. സാത്താനെ ദൂരെ പോവുക, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. ശിഷ്യന്മാർക്ക് അവസാനം വരെ കൊടുത്തുകൊണ്ടിരുന്ന ഒരേ ഉപദേശം ഇതാണ്, നിങ്ങൾ എല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ആരും ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ പോകരുത്. വിജാതീയരാണ് ഇപ്രകാരം ചെയ്യുക. വിജാതീയരാണ് ആധിപത്യം സ്ഥാപിക്കുന്നത്. അപ്പോൾ വൈജാതികവും പൈശാചികവുമായ ഒന്നായിട്ട് ആധിപത്യത്തെ യേശു കാണുമ്പോൾ രാജഭരണത്തോടുള്ള നിലപാടിൽ വ്യക്തത ഉണ്ടാവുകയാണ്. ഈ ഒരു നിലപാട് റോമാ സാമ്രാജ്യത്തെ മാത്രമല്ല ഏതു സാമ്രാജ്യത്തെ സംബന്ധിച്ചും അപകടകരമായ ഒന്നാണ്. എല്ലാവരും തുല്യരാണെന്ന് പറയുന്നിടത്ത് ഒരാൾ മറ്റൊരാളേക്കാൾ വലിയവനാകുന്നില്ല. അതിനു പുറമേ യുദ്ധം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരോട് യേശു പറയും, ആയുധം അതിൻ്റെ ഉറയിലിടുക, വാളതിൻ്റെ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കും. ആയുധം ഉപയോഗിച്ച് ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യത്തിൽ യേശു പറയുകയാണ്, വാൾ അതിൻ്റെ ഉറയിലിടുക. റോമാ സാമ്രാജ്യത്തിലെ 120 ലീജൻ സൈന്യങ്ങളും സേനാധിപന്മാർ സൈനികരും വാൾ ഉറയിലിട്ടാൽ പിന്നെ എവിടെ നിൽക്കും റോമാ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പ്? യുദ്ധം ചെയ്യാൻ വിസമ്മതിക്കുന്ന ഒരു സൈന്യത്തോടുകൂടി ഒരു രാജഭരണം നിലനിർത്താൻ സാധിക്കുകയില്ല. യേശു ആവശ്യപ്പെടുന്നത് മനഃപരിവർത്തനമാണ്. ഹൃദയ പരിവർത്തനത്തിലൂടെ മനുഷ്യ ഹൃദയങ്ങളിൽ വ്യാപകമാകുന്ന ദൈവരാജ്യം, ആ ദൈവരാജ്യമാണ് ഇവിടെ പ്രസംഗിക്കുക. സീസറിൻ്റെ രാജ്യമല്ല, ദാവീദിൻ്റെ രാജ്യവുമല്ല. അതുതന്നെ അപകടകരമായൊരു കാര്യമാണെന്ന് ഓർക്കുക. ദൈവത്തെ മാത്രം രാജാവായി അംഗീകരിക്കുമ്പോൾ മറ്റാരെയും രാജാവായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ദൈവത്തെ അംഗീകരിക്കാതെ അങ്ങനെ വരുമ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അതാണ് നമ്മൾ കാണുന്നത് അവസാനം യേശുവിൻ്റെ മരണത്തിന് ശേഷം 4-ാം നൂറ്റാണ്ടിൽ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് വാസ്തുവിൽ റോമാ സാമ്രാജ്യം യേശുവിൻ്റെ സഭയെ തന്നെ ഔദ്യോഗികമായി സ്വീകരിക്കേണ്ടി വരിക. ഇതിനും പുറമേ യേശുവിൻ്റെ ജെറൂസലം പ്രവേശനം വളരെ ശ്രദ്ധേയമാണ്. ജെറൂസലം പ്രവേശനത്തിൽ യേശു തന്നെയാണ് മുൻകൈയെടുക്കുക. കഴുതപ്പുറത്ത് സമാധാനത്തോടുകൂടിയാണ് വരുന്നതെങ്കിലും രാജാവിൻ്റെ അടയാളമാണ്, രാജകീയ മൃഗമാണ് കഴുത. ഇന്ന് നമ്മൾ കഴുതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എങ്കിലും യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിൽ കഴുത, കോവർക്കഴുതയും ഒക്കെ രാജാവിൻ്റെ വാഹനമായിട്ടാണ് കാണുക. അപ്പോൾ കഴുതപ്പുറത്ത് വരുന്നവൻ രാജാവാണ്, അവൻ യുദ്ധം ചെയ്യാൻ പോകുന്നവനല്ല, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നവനാണ്. വിജയം വരിച്ചു വരുന്ന രാജാവാണ് കഴുതപ്പുറത്ത് പട്ടണത്തിലേക്ക് പ്രവേശിക്കുക, സമാധാന രാജാവായി. അതുതന്നെയുമല്ല ജനക്കൂട്ടം ആർത്തു വിളിക്കുന്നത് ദാവീദിൻ്റെ പുത്രന് ഹോസാന, ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ. യേശുവിനെ രാജാവായും ദാവീദിൻ്റെ പുത്രനായും യേശു തന്നെ മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ഒരു വലിയ തീർത്ഥാടക സമൂഹത്തിൻ്റെ മധ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ റോമക്കാരെന്താണ് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ടാണ് പിലാത്തോസ് ചോദിക്കുക, നീ രാജാവാണോ? എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് യേശു പറയുമ്പോഴും മറ്റൊരു രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് പിലാത്തോസിന് സാധിക്കുമായിരുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളുമൊക്കെ സാമ്രാജ്യത്തിന് അപകടകരമായി അവർ കണ്ടെങ്കിൽ അതിനവരെ കുറ്റം പറയാനാവില്ല. തെറ്റിദ്ധാരണ ഉണ്ടായി എന്ന് നമ്മൾ തീർച്ചയായും അംഗീകരിക്കുകയും വേണം. യേശു പറഞ്ഞത് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. യേശുവിൻ്റെ രാജ്യത്വത്തെ ഐഹികമല്ലാത്ത ഒരു രാജ്യത്വമായി മനസ്സിലാക്കാൻ ഒരു റോമൻ സൈന്യാധിപനോ ഭരണാധിപനോ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് കുരിശ് ഒരു അനിവാര്യതയായി മാറി. യേശുവിൻ ജീവിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ തന്നെ സവിശേഷതയാണ് ഈ കുരിശിന് കാരണമായി തീർന്നത്. അന്നല്ല, ഇന്നും യേശുവിൻ്റെ പ്രബോധനം പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു സമൂഹത്തിൽ, അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തവരിടയിൽ യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും പീഡനങ്ങൾ ഏറ്റുവാങ്ങിയേ മതിയാവും. ഇപ്പോൾ യേശുവിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം വളരെ പ്രത്യേകമായ ഒന്നായിരുന്നു തീർച്ചയായിട്ടും, പക്ഷേ ആ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്നും നിലനിൽക്കുന്നുമുണ്ട്. യേശുവിൻ്റെ നിലപാട് വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ യേശുവിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ യേശു എപ്രകാരം അന്ന് നിലവിലിരുന്ന സാഹചര്യങ്ങളോട് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഞാൻ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത് എപ്രകാരമാണ് അന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളോട് യേശു പ്രതികരിച്ചതെന്നാണ്. നിരുപാധികമായി വിധേയത്വം പാലിക്കുന്ന ഒരു പൗരൻ്റെ നിലപാടായിരുന്നില്ല യേശുവിൻ്റേത്. ഓരോന്നിനും അതതിൻ്റെതായ മൂല്യങ്ങൾ, പ്രാധാന്യങ്ങൾ കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു. ജീവൻ രക്ഷിക്കാൻ വേണ്ടി സത്യം നിഷേധിക്കാനായിട്ട് തയ്യാറായവനല്ല യേശു. ഒളിവിൽ പോകാൻ അവൻ തയ്യാറായില്ല. ചോദ്യം ചോദിച്ചപ്പോഴും മറുപടി പറയാതെ സ്വന്തം വ്യക്തിത്വത്തെ തള്ളിപ്പറയാനും യേശു സന്നദ്ധനായില്ല. അവസാനം കുരിശിൽ മരിക്കുമ്പോഴും രാജാവിൻ്റെ പേരിലാണ് അവൻ മരിക്കുക. പക്ഷേ ആ രാജ്യത്വത്തോടുകൂടി ഈ ഭൂമിയിലെ സകല രാജ്യത്വത്തിൻ്റെയും മേൽ ദൈവത്തിൻ്റെ രാജ്യത്വം ഏറ്റുപറയുന്ന ഒന്നായിത്തീർന്നു. ഇപ്പോഴ് രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ ദൈവരാജ്യത്തിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള കടന്നുവരവായിട്ട് വേണം യേശുവിനെ കാണാൻ. യേശു പ്രഘോഷിക്കും ദൈവത്തിൻ്റെ രാജ്യമാണ്, ദൈവിക സാന്നിധ്യമാണ്. ആ രാജ്യം സമാധാനത്തിൻ്റെയും നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും രാജ്യമാണ്. ഈ മൂല്യങ്ങളാണ് ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളായി യേശു പ്രഘോഷിച്ചത്. ഈ മൂല്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവാത്ത രാജ്യത്തിൽ യേശുവും യേശുവിൻ്റെ പ്രബോധനവും യേശുവിൻ്റെ രാജ്യവും തിരസ്കരിക്കപ്പെടും. അവിടെ പീഡനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പീഡനങ്ങൾ ഏൽക്കാൻ ഒരുങ്ങിയിരിക്കുക എന്നാവശ്യപ്പെട്ടത്. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി സമാപിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, ഞങ്ങളുടെ രക്ഷകനും രാജാവുമായി അവിടുത്തെ തിരുപുത്രനെ ഈ ഭൂമിയിലേക്ക് യാത്രയാക്കിയത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ രാജ്യം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ അങ്ങയുടെ സ്നേഹവും നീതിയും അങ്ങയുടെ കരുണയും അങ്ങയുടെ പിതൃത്വവും ഞങ്ങളെല്ലാവരും ഒരു യാഥാർത്ഥ്യമാക്കാൻ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ ആ പുത്രനെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ഈ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്ത രാജ്യത്തിൽ ഞങ്ങളെയും അംഗങ്ങളാക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ആഹ്വാനമനുസരിച്ച് അങ്ങയെ രാജാവായി സ്വീകരിച്ച് അങ്ങയുടെ പ്രമാണങ്ങൾ ശിരസാവഹിച്ച് അങ്ങയുടെ സ്നേഹത്തിന് നിയമം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ ഉത്തമ പ്രജകളായി ജീവിക്കുവാൻ, സ്വർഗരാജ്യത്തിലെ അവകാശികളും അംഗങ്ങളുമാകുവാൻ അവർ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.